വ്യക്തിബോധത്തിൽ നിന്നും മഹാബോധത്തിലേക്ക് എന്ന പുസ്തകത്തിലെ അധ്യായം 2. സൃഷ്ടി എന്ന ബ്രഹ്മം. ചോദ്യം 10. ശിഷ്യൻ: അറിവും അനുഭവവും രണ്ടാണ്. ഏതൊരറിവും അനുഭവമാകണമെങ്കിൽ അതിനൊരു മാർഗം ഉണ്ടാകും. ആ മാർഗത്തിലൂടെ പരിശ്രമിച്ചാൽ മാത്രമേ അറിവ് അനുഭവമാകുകയുള്ളൂ. സൈക്കിളിന്റെ പ്രവർത്തനവും ഘടനയും മനസ്സിലാക്കിയതുകൊണ്ട് സൈക്കിൾ സവാരി ഒരനുഭവമാകുകയില്ല. ശരിയായ മാർഗം കണ്ടെത്തി ആത്മാർത്ഥതയോടെ കഠിനാധ്വാനം ചെയ്ത് പരിശ്രമിച്ചാലേ ഏത് അറിവും അനുഭവമാകുകയുള്ളൂ. മാർഗം യുക്തിയില്ലാത്തതും ബുദ്ധിക്ക് മനസ്സിലാകാത്തതും വിശ്വാസങ്ങളും ആണെങ്കിൽ എല്ലാ പരിശ്രമവും പാഴായി പോകും. അതുകൊണ്ടാണ് യഥാർത്ഥ മോക്ഷം അനുഭവപ്പെടുത്തി കൊടുക്കുന്നതിൽ വേദാന്തങ്ങളും മതങ്ങളും പരാജയപ്പെട്ടത്. ജനിക്കുന്നവൻ മരിക്കുമെന്നും മരിക്കുന്നവൻ വീണ്ടും ജനിക്കുകയില്ല എന്നും എല്ലാവരുടെയും അറിവും അനുഭവവുമാണ്. എന്നാൽ നാം ആവശ്യപ്പെടാതെ ജന്മം സംഭവിക്കുമെങ്കിൽ മരണശേഷവും വീണ്ടും അത് സംഭവിക്കുകയില്ല എന്ന് ശാസ്ത്രീയമായി പറയാൻ കഴിയുകയില്ലല്ലോ. ജനനവും മരണവും ബ്രഹ്മമാണെന്ന് വേദാന്തങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് ബ്രഹ്മമാണെന്ന് അനുഭവപ്പെട്ടാൽ മാത്രമേ ജനന മരണങ്ങളിൽ നിന്നും പുറത്തുകടന്നു എന്ന് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. മരണശേഷമുള്ള ഒരവസ്ഥയാണ് മോക്ഷമെങ്കിൽ അത് തെളിയിക്കുവാൻ ഒരു കാലത്തും ഒരു ജന്മത്തിലും മനുഷ്യന് കഴിയുകയില്ല. അതുകൊണ്ടാണ് മോക്ഷം ഒരു വിശ്വാസമായി മാറിയത്. ലോകത്ത് ഇന്ന് നിലവിലുള്ള ഒരു മതവും ജീവിച്ചിരിക്കെയുള്ള ഒരു മോക്ഷാവസ്ഥയെക്കുറിച്ച് പറയുന്നില്ല. അഷ്ടാവക്രഗീത എന്ന വേദാന്ത കൃതിയിൽ അത്തരം ഒരു മോക്ഷാവസ്ഥയുടെ ലക്ഷണങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിലേക്കുള്ള മാർഗത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ജീവിച്ചിരിക്കെ മോക്ഷാനുഭവമുള്ള ഒരാൾക്ക് മാത്രമേ മരണശേഷവും ആ മോക്ഷാവസ്ഥ നിലനിൽക്കും എന്ന് ആധികാരികമായി പറയാൻ പറ്റുകയുള്ളൂ. തീർച്ചയായും അത്തരം ഒരാൾക്ക് മാത്രമേ മോക്ഷാനുഭവം മറ്റൊരാൾക്ക് നൽകാനും കഴിയുകയുള്ളൂ. അങ്ങ് ജീവിച്ചിരിക്കുന്ന ജീവൻ മുക്തനാണെന്ന് എനിക്കുറപ്പുണ്ട്. അതിന്റെ തെളിവും ഞാൻ കാണുന്നു. അതിനാൽ ജനന മരണ ഭ്രമങ്ങളിൽ നിന്ന് കേവല യാഥാർത്ഥ്യത്തിലേക്ക് ജീവിച്ചിരിക്കെ തന്നെ എന്നെ ഉണർത്തണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. മാസ്റ്റർ, നീ ഇപ്പോൾ തന്നെ മോക്ഷാവസ്ഥയിലാണ്. എന്നാൽ ജനിതകമായി ലഭിച്ച വാസന, ആരാധന, സാധനാദോഷങ്ങളുടെ അനുഭവങ്ങളും തിരിച്ചറിവ് കൊണ്ട് നേടിയ ജ്ഞാനവും സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഭ്രമ, വിഭ്രമ, മതിഭ്രമ വികാരാനുഭവങ്ങളുമാണ് നിന്റെ അദ്വൈതാനുഭവത്തെ അഥവാ മോക്ഷാനുഭവത്തെ ദ്വൈതാനുഭവമാക്കി അഥവാ ജാഗ്രത് ആക്കി മാറ്റുന്നത്. ചോദ്യം 11. ശിഷ്യൻ: എന്താണ് ഭ്രമവിഭ്രമ മതിഭ്രമ വികാരാനുഭവങ്ങൾ? ഈ വികാരാനുഭവങ്ങൾ എങ്ങനെയാണ് ഞാൻ ദൈവമാണെന്ന എന്റെ അനുഭവത്തെ മറച്ചുപിടിക്കുന്നത്? മാസ്റ്റർ: 5 ജ്ഞാനേന്ദ്രിയങ്ങളും ബുദ്ധിയും അവബോധവും കൊണ്ട് ഏതൊരു മനുഷ്യനും തിരിച്ചറിയാൻ കഴിയുന്ന ബോധമെന്ന സത്യത്തെ അഥവാ ദൈവത്തെ ചില രാസവസ്തുക്കൾ ഉപയോഗപ്പെടുത്തി അസത്യമെന്ന് അഥവാ ഇല്ലാത്തതെന്ന് തോന്നിപ്പിക്കുന്ന ശക്തി എന്താണോ അതിനെയാണ് ഭ്രമ, വിഭ്രമ, മതിഭ്രമ വികാരാനുഭവങ്ങൾ എന്ന് വിളിക്കുന്നത്. 5 ജ്ഞാനേന്ദ്രിയങ്ങളെ ഒരുമിച്ച് ഉപയോഗപ്പെടുത്തി പ്രപഞ്ചത്തെയോ വസ്തുക്കളെയോ ജീവനെയോ യഥാർത്ഥമെന്ന് തിരിച്ചറിഞ്ഞ് അനുഭവിക്കുന്നതിനെയാണ് ഭ്രമ വികാരാനുഭവം എന്ന് പറയുന്നത്. യാഥാർത്ഥ്യാനുഭവം ഏറ്റവും കൂടുതൽ ഈ അനുഭവത്തിനായിരിക്കും. ഞാനും എന്റെ അച്ഛനും അമ്മയും ഭാര്യയും മക്കളുമാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യമെന്നും മറ്റുള്ളവരും പ്രപഞ്ചവും ജീവജാലങ്ങളും ഞങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്നുമുള്ള യാഥാർത്ഥ്യ ബോധമാണ് ഭ്രമവികാരാനുഭവം എന്ന് പറയുന്നത്. സൃഷ്ടി സ്ഥിതി നാശം സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരുവനിൽ സാഹചര്യങ്ങൾ കൊണ്ടും മമതാബന്ധങ്ങൾ കൊണ്ടും തനിയെ ഉയർന്നു താഴുന്ന ദേഷ്യം, വെറുപ്പ്, പ്രതികാരം, സ്നേഹം, അനുകമ്പ, ദയ എന്നീ വികാരങ്ങളെയാണ് വിഭ്രമ വികാരാനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഭ്രമ വിഭ്രമ വികാരാനുഭവങ്ങൾ കൊണ്ടുണ്ടായ സ്വാർത്ഥതയും മമതാബന്ധങ്ങളും സമ്പന്നതയും സമാധാനവും തനിക്ക് അനുകൂലമായി വരണമെന്ന് പുറമേ നിൽക്കുന്ന ഒരു ശക്തിയോട് പ്രാർത്ഥിക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുമ്പോഴുണ്ടാവുന്ന അനുഭവത്തെയാണ് മതിഭ്രമ വികാരാനുഭവം എന്ന് പറയുന്നത്. ഈ മൂന്ന് ഭ്രമാനുഭവങ്ങളും അനുഭവിക്കുന്നവനെ സംബന്ധിച്ച് യാഥാർത്ഥ്യാനുഭവങ്ങളാണെങ്കിലും സുഖകരവും സമ്പന്നവും സമാധാനപരവുമായ ജീവിതത്തെ സംബന്ധിച്ച് വിഭ്രമ മതിഭ്രമ വികാരങ്ങൾ കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. എന്നാൽ ജീവിതകാലം മുഴുവനും ജീവിതത്തെ ദുഃഖവും വേദനയും കൊണ്ട് ശ്വാസം മുട്ടിക്കാനും വീണ്ടും ജന്മം ആവർത്തിക്കുന്നു എന്ന് ഭ്രമിപ്പിക്കുവാനും ഇവയ്ക്ക് കഴിവുണ്ട്. ഭ്രമവികാരാനുഭവം എല്ലാവർക്കും ഒരുപോലെ ശാസ്ത്രീയമായി അനുഭവമാകുമെങ്കിലും വിഭ്രമ മതിഭ്രമ വികാരാനുഭവങ്ങൾ അശാസ്ത്രീയമായും വ്യത്യസ്ത രീതിയിലും മാത്രമേ എല്ലാവർക്കും അനുഭവപ്പെടുകയുള്ളൂ. ബുദ്ധിയുമായി ഈ വികാരങ്ങൾക്ക് കാര്യമായ ബന്ധമൊന്നുമില്ല. അതായത് ബുദ്ധിയുള്ളവനെയും ഇല്ലാത്തവനെയും വിഭ്രമ മതിഭ്രമ വികാരങ്ങൾ ഒരുപോലെ ബാധിക്കും. വിഭ്രമ മതിഭ്രമ വികാരാനുഭവങ്ങളുടെ പ്രോഗ്രാമുകൾ വെർച്വൽ ജീനുകളായി മനസ്സിലും ഭ്രമവികാരാനുഭവം റിയൽ ജീനുകളായി ദേഹത്തിലും കോഡ് ചെയ്തു വച്ചിരിക്കുന്നു. ഇവയുടെ പ്രവർത്തനമാണ് വാസന സാധന ആരാധനാ ദോഷങ്ങളായി മനുഷ്യരിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഈ വികാരാനുഭവങ്ങളിൽ മതിഭ്രമ വികാരത്തെ അഥവാ ദൈവം പുറത്തോ അകത്തോ നിൽക്കുന്ന ശക്തിയാണെന്ന വിശ്വാസത്തെ ആധുനിക ഭൗതിക ശാസ്ത്രം കൊണ്ട് ഇല്ലാത്തതെന്ന് ആർക്കും തെളിയിക്കാൻ കഴിയും. ബോധശാസ്ത്രപരമായ സൂക്ഷ്മമായ നിരീക്ഷണം കൊണ്ടും സാക്ഷിത്വം കൊണ്ടും വിഭ്രമ വികാരത്തെ നിസ്സംഗമാക്കാൻ കഴിയും. ഈ രണ്ട് വികാരാനുഭവങ്ങൾക്കും സാക്ഷിയാകുന്ന ബോധം വ്യക്തിത്വം നഷ്ടപ്പെട്ട് സ്വയം ദൈവമെന്ന് അനുഭവിക്കും. ഈ അനുഭവത്തിന്റെ തുടക്കത്തെയാണ് ബോധോദയം, ആത്മസാക്ഷാത്കാരം, ബ്രഹ്മാനുഭവം എന്നെല്ലാം പറയുന്നത്. ദേഹവും ബോധവും രണ്ടെന്ന അനുഭവത്തിന്റെ തുടക്കമാണിത്. ജാഗ്രത് എന്ന ഭ്രമത്തിൽ നിന്ന് തുര്യമെന്ന അഖണ്ഡ നിശ്ചല നിസ്സംഗമായ ബോധത്തിലേക്ക് വ്യക്തിബോധം സാവധാനം ഉണരാൻ തുടങ്ങുന്ന ആദ്യഘട്ടമാണിത്. ജീവനും ജീവിതവും പ്രപഞ്ചാനുഭവവും വികാരാനുഭവങ്ങളെന്ന രാസ യാഥാർത്ഥ്യമാണെന്ന് അറിയണം. ഈ രാസവസ്തുക്കൾ ശരീരത്തിലും മനസ്സിലും എങ്ങനെ ഉണ്ടാകുന്നുവെന്നും അവ ആപേക്ഷിക അനുഭവങ്ങൾ കൊണ്ട് നശ്വരതയെയും മായയെയും ഊർജാനുഭവങ്ങളെയും യഥാർത്ഥമെന്ന് ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെയെന്നും സൂക്ഷ്മമായി മനസ്സിലാക്കണം. ശാസ്ത്രീയമായ അറിവും സൂക്ഷ്മമായ ബുദ്ധിയും ശ്രദ്ധയും ശക്തമായ ഓർമ്മയും ഉപാധികൾക്കതീതമായ നിസ്സംഗതയും എല്ലാം ഈ രാസവസ്തുക്കളെ അറിയാനും ഇല്ലാതാക്കാനും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് കണ്ടെത്തണം. അപ്പോൾ മാത്രമേ ബോധത്തെ മറച്ചു പിടിക്കുന്നതിന് ഈ രാസവസ്തുക്കൾക്കുള്ള പങ്ക് എന്തെന്ന് മനസ്സിലാകുകയുള്ളൂ. വികാരങ്ങൾക്കും അവയുടെ രാസവസ്തുക്കൾക്കും സ്വയം നിർണയശേഷി ഉണ്ട്. അതായത് സ്വയം ഉണ്ടാകാനും ഇല്ലാതാകാനും അവയ്ക്ക് കഴിവുണ്ട്. അതിന് നമ്മുടെ അനുവാദമോ ചിന്തയോ ഇച്ഛാശക്തിയോ ആവശ്യമില്ല എന്ന് മാത്രമല്ല, സങ്കല്പത്തിനും ചിന്തയ്ക്കും ഇച്ഛയ്ക്കും ഈ രാസവസ്തുക്കളെ ഉണ്ടാക്കുവാനുള്ള കഴിവും ഉണ്ട്. എന്നാൽ അവയെ ഇല്ലാതാക്കാൻ ഇവയ്ക്കൊന്നിനും കഴിവുമില്ല. അതാണ് ഈ വികാരങ്ങൾ നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട വരം. എന്തു കാരണം കൊണ്ടാണോ നാം വികാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, അതേ കാരണം കൊണ്ട് തന്നെ അത് സ്വയം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇലക്ട്രോണിനെ കാണുവാൻ നാം ഉപയോഗിക്കുന്ന പ്രകാശ രശ്മിയുടെ ഊർജ കണങ്ങൾ കൊണ്ട് ഇലക്ട്രോണിന് തന്നെ സ്ഥാനഭ്രംശം ഉണ്ടാകുകയും കാഴ്ചയിൽ നിന്ന് അത് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നത് പോലുള്ള ഒരു പ്രതിഭാസമാണിത്. വികാരങ്ങളെക്കുറിച്ചുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ കൂടുതൽ അറിയുവാനായി ബോധശാസ്ത്രത്തിന് ഒരു പാഠപുസ്തകം എന്ന പുസ്തകം വായിക്കുക. ധ്യാനവും ജ്ഞാനവും പോലും വികാരാനുഭവങ്ങളെയാണ് ഉണ്ടാക്കുന്നതെന്ന് നീ അറിയണം. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഈ ചോദ്യങ്ങൾ പോലും ചോദിക്കാൻ കഴിയുന്നത്. വികാരാനുഭവങ്ങൾ ഇല്ലാതായാൽ ധ്യാനാനുഭവങ്ങളും ജ്ഞാനവും അജ്ഞാനവും അപ്രത്യക്ഷമാകും. അതോടെ ചോദ്യങ്ങളും ഇല്ലാതാകും. അഷ്ടാവക്ര മുനി ധ്യാനത്തെയും ജ്ഞാനത്തെയും നിഷേധിക്കാൻ ജനക മഹാരാജാവിന് ഉപദേശിക്കുന്നതിന്റെ രഹസ്യം ഇതാണ്. ചോദ്യം 12. ശിഷ്യൻ: ഭ്രമ വിഭ്രമ മതിഭ്രമ വികാരാനുഭവങ്ങളെ ഇല്ലാതാക്കി ജനന മരണ ഭ്രമങ്ങളിൽ നിന്നെങ്ങനെ പുറത്തുകടക്കാം? മാസ്റ്റർ: മനുഷ്യവർഗത്തിന്റെ ഉത്ഭവം മുതലുള്ള ദൈവസങ്കല്പങ്ങളാണ് വാസന ആരാധന സാധനാദോഷങ്ങളായി പരിണമിച്ച് ഇന്ന് നിന്നിലുള്ള വ്യക്തിബോധമെന്ന മനസ്സിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. സാഹചര്യങ്ങളനുസരിച്ച് തനിയെ ഉണരുന്ന ഇവയുടെ വിഭ്രമ മതിഭ്രമ വികാരങ്ങൾ ചില രാസവസ്തുക്കളെ സൃഷ്ടിക്കുകയും ആ രാസവസ്തുക്കൾക്ക് മനസ്സിന് നൽകുന്ന അനുഭവങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് തോന്നിപ്പിക്കുകയും ഓരോ തലമുറകൾ കഴിയുന്തോറും പുതിയ പുതിയ സങ്കല്പങ്ങൾ ഇവയോട് ചേർക്കപ്പെട്ടു കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഒരു മതവിശ്വാസിക്ക് മറ്റൊരു മതവിശ്വാസിയുടെ സങ്കല്പങ്ങൾ സ്വീകരിക്കാൻ കഴിയാത്തത്. എല്ലാ മതക്കാരും വളർന്നു വരുന്ന തലമുറയിലേക്ക് അവരവരുടെ മതങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്ന ഈ വാസന ആരാധന സാധനാദോഷങ്ങൾ ഉണരാൻ തക്കവിധം നിർദ്ദേശങ്ങൾ നിർബന്ധമായി നൽകിക്കൊണ്ടിരിക്കുന്നു. എല്ലാ പ്രപഞ്ച വസ്തുക്കളെയും ജീവനെയും മനുഷ്യനെയും ദൈവം സൃഷ്ടിക്കുകയും അവയെ ആസ്വദിച്ച് ജീവിക്കാനും ദൈവത്തെ നന്ദിയോടെ ആരാധിക്കുവാനും മനുഷ്യനെ തന്റെ ഛായയിൽ തന്നെ പ്രത്യേകം സൃഷ്ടിച്ചുവെന്നാണ് സെമിറ്റിക് മതങ്ങളുടെ സങ്കല്പം. ബോധം ബ്രഹ്മമെന്ന ജീവശക്തിയായി പ്രപഞ്ചത്തെയും ജീവനെയും സൃഷ്ടിച്ചുവെന്നാണ് വേദാന്തങ്ങളുടെ സങ്കല്പം. പ്രപഞ്ചവും ജീവനും എന്തുകൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നത്, അതാണ് ദൈവം. ദൈവം ഒരു വ്യക്തിയല്ല, ശക്തിയും സൃഷ്ടിപരതയുമാണ്. സൃഷ്ടാവും സൃഷ്ടിയും ഒന്നു തന്നെ. ഇതാണ് വേദാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഈ സങ്കല്പങ്ങളെല്ലാം ശരിയോ തെറ്റോ യുക്തിക്ക് നിരക്കുന്നതോ എന്നതല്ല പ്രശ്നം. ഇവയെല്ലാം സത്യമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യന്റെ മനസ്സ് പരിണാമവിധേയമായാൽ ഇപ്പോൾ ലോകമെങ്ങനെ നിലനിൽക്കുന്നുവോ അതുപോലെ തന്നെ എന്നും നിലനിൽക്കുകയും വേദനയും കഷ്ടതകളും വർദ്ധിക്കുകയും ജനന മരണങ്ങൾക്ക് അതീതനാകാൻ കഴിയാതാകുകയും ചെയ്യും. പ്രകൃതി ശക്തികളുടെ വൈവിധ്യവും ഭീമാകാരത്വവും ഭീകരതയും സങ്കീർണതയും അനിശ്ചിത സംഭവങ്ങളുമാണ് ഇവയെല്ലാം ദൈവത്തിന്റെ ശക്തിയായി കാണിക്കുന്ന തെളിവുകൾ. അത്തരം ഒരു ഏകശക്തി നിലനിൽക്കുന്നു എന്ന് തെളിയിക്കുന്ന സമവാക്യം കണ്ടുപിടിക്കുന്ന തിരക്കിലാണ് ആധുനിക ഭൗതിക ശാസ്ത്രജ്ഞരും. അനശ്വരനായ ദൈവത്തിൽ നിന്ന് നശ്വരമായ സൃഷ്ടിയുണ്ടാകുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് ഇവരാരും ശ്രദ്ധിച്ചില്ല. എന്നാൽ നശ്വരമായ സൃഷ്ടിയിൽ അനന്തമെന്ന് തോന്നിപ്പിക്കുന്ന ഊർജവും പദാർത്ഥങ്ങളും ജീവന്റെ വൈവിധ്യവും സങ്കീർണതയും കാണുമ്പോൾ ദൈവമെന്ന ഒരു അതിഭൗതിക ശക്തിയിൽ നിന്നല്ല ഇവ ഉണ്ടാകുന്നത് എന്ന് സങ്കല്പിക്കാതിരിക്കാനും കഴിയുകയില്ല. ഇത് ഉത്തരമില്ലാത്ത വൈരുദ്ധ്യമാണെന്ന് തോന്നും. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും വേദാന്തങ്ങളും ദൈവത്തെ അദൃശ്യ ശക്തിയായി പുരാതന കാലം മുതൽക്കേ ആരാധിക്കാൻ തുടങ്ങിയത്. ശക്തിയും ഊർജവും ഒന്നു തന്നെയാണ്. അവ അദൃശ്യവുമാണ്. ദൈവത്തിൽ നിന്ന് ശക്തിയുണ്ടാകുന്നു എന്ന് സങ്കൽപ്പിച്ചാൽ ദൈവവും ശക്തിയും അദൃശ്യവും ദ്വന്ദ്വവും സ്വതന്ത്രവും ആകും. അനശ്വരനായ ദൈവത്തിൽ നിന്ന് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഇല്ലാതായി പോകുന്ന ഊർജം ഉണ്ടാകുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ അത് യുക്തിക്ക് നിരക്കുന്നതല്ല. അനശ്വരതയിൽ നിന്ന് അനശ്വരതയല്ലാതെ മറ്റൊന്നും ഉണ്ടാകുകയില്ല. എന്നാൽ നശ്വരമായത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വപ്ന സമാനമായ അനുഭവമായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിമതി. തെറ്റായ സൃഷ്ടിയുടെ ഈ സങ്കല്പത്തിൽ നിന്നാണ് ഇല്ലാത്ത ഭ്രമ വിഭ്രമ മതിഭ്രമ വികാരങ്ങളും അനുഭവങ്ങളും ഉണ്ടായത്. കാരണം ഊർജമാണ് ജീവനെ നിലനിർത്തുന്നത് എന്നാണ് എല്ലാവരുടെയും അനുഭവം. അങ്ങനെയെങ്കിൽ ഊർജം നൽകിക്കൊണ്ടിരുന്നാൽ ജീവൻ എന്നെന്നും നിലനിൽക്കണം. ജീവന്റെ സങ്കീർണത കൊണ്ട് ജീവൻ അതിഭൗതിക ശക്തിയായി ദൈവസൃഷ്ടിയാണെന്ന് മനുഷ്യർ തെറ്റിദ്ധരിക്കുന്നു. ഊർജവും ജീവനും പ്രപഞ്ചവും ഭ്രമാനുഭവമാണെന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ സങ്കീർണത നഷ്ടപ്പെട്ടു പോകും. സങ്കീർണമായ ഒരു യന്ത്രം ഉണ്ടാക്കിയെന്ന് സ്വപ്നം കണ്ട് ഉണരുന്ന ഒരാൾ പിന്നീട് ആ സങ്കീർണത അന്വേഷിച്ച് പോകുകയില്ല. സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് പണവും നിലനിൽപ്പിന്റെ സമ്പത്തുക്കളുമാണ് ഊർജമായി അനുഭവപ്പെടുന്നത്. അതിനാൽ സ്വന്തം ദേഹവും പ്രപഞ്ചവും നശിച്ചു പോകുന്നവയാണെന്ന് അറിഞ്ഞാലും ഭ്രമ വിഭ്രമ മതിഭ്രമ വികാരാനുഭവങ്ങൾ കൊണ്ട് അവ യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ടിരിക്കും. ഇതാണ് മനുഷ്യരുടെ ദുഃഖമായി പരിണമിച്ചത്. തെറ്റായ സൃഷ്ടിയുടെയും ദൈവത്തിന്റെയും ഈ സങ്കല്പങ്ങൾ പ്രോഗ്രാമായി നിന്റെ മനസ്സിലും ശരീരത്തിലും വച്ചിരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ജനന മരണ ഭ്രമങ്ങളിൽ നിന്ന് ഉണരാൻ കഴിയാത്തത്. അഖണ്ഡ നിശ്ചല നിസ്സംഗബോധത്തിൽ സങ്കല്പങ്ങൾ അഥവാ ചിന്തകൾ കൊണ്ടുവന്നാൽ ആ നിമിഷം ബോധത്തിന്റെ നിസ്സംഗത വിഭജിക്കപ്പെട്ട് വികാരങ്ങൾ ഉണ്ടാകും. വികാരങ്ങൾ രാസവസ്തുക്കളെ സൃഷ്ടിച്ച് അവ അനുഭവമാക്കും. രാസവസ്തുക്കൾ ഉണ്ടാക്കി കാണിക്കുന്ന അനുഭവത്തെയാണ് ജീവിതമെന്നും ജീവനെന്നും ജീവപദാർത്ഥമെന്നും പ്രപഞ്ചാനുഭവമെന്നും വിളിക്കുന്നത്. ഈ രാസവസ്തുക്കളിൽ ഭ്രമവികാരം കൊണ്ടുണ്ടാകുന്ന രാസവസ്തുവാണ് ഏറ്റവും യാഥാർത്ഥ്യം കൂടിയ അനുഭവം നൽകുന്നത്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് ഇത് അനുഭവിക്കാമെന്നാണ് ഇതിന്റെ പ്രത്യേകത. അതായത് പഞ്ചസാരയെ തൊട്ട് മണത്ത് രുചിച്ച് കണ്ട് കേട്ട് അനുഭവിക്കാം. മറ്റൊരാളെ അതുപോലെ തന്നെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യാം. എന്നാൽ വിഭ്രമ വികാരങ്ങളായ ദേഷ്യം, പ്രതികാരം, സ്നേഹം ഇവയെ ഇതുപോലെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അനുഭവിക്കാൻ കഴിയുകയില്ല. കാരണം ഇവ ആന്തരിക അനുഭവങ്ങളാണ്. മതിഭ്രമാനുഭവത്തെ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നു എന്ന് തോന്നുമെങ്കിലും മറ്റൊരാളെ അത് അനുഭവപ്പെടുത്താൻ ഒരു കാരണവശാലും സാധ്യമല്ല. മരിച്ചുപോയ കാമുകിയെയോ ധ്യാനിക്കുന്ന ആൾദൈവത്തെയോ കുണ്ടലിനിയുടെ ഊർജമോ ഒക്കെ ഇത്തരത്തിൽ സങ്കല്പങ്ങൾ കൊണ്ട് ഒരാൾക്ക് ഉള്ളത് എന്ന് അനുഭവിക്കാം. എന്നാൽ ഈ അനുഭവം അനുഭവിക്കുന്നവന് മാത്രം സ്വന്തമായ ഒന്നാണ്. അതുകൊണ്ടാണ് ഈ അനുഭവത്തിന്റെ മൂർധന്യാവസ്ഥയെ സ്കീസോഫ്രേനിയ എന്ന മാനസിക രോഗമായി മനഃശാസ്ത്രം കണക്കാക്കുന്നത്. ഇങ്ങനെ ബോധത്തിന്റെ സങ്കല്പം 3 രീതിയിലുള്ള ഭ്രമാനുഭവങ്ങളുടെ രാസവസ്തുക്കളായി മാറുമെങ്കിലും വിഭ്രമ മതിഭ്രമ വികാരങ്ങളുടെ രാസവസ്തുക്കൾ നൽകുന്ന അനുഭവങ്ങൾ ഒരാളുടെ സ്വകാര്യ അനുഭവമായിരിക്കും. അതുകൊണ്ടാണ് അത്തരം രാസവസ്തുക്കളെ വെർച്വൽ ഹോർമോണുകളെന്ന് ബോധശാസ്ത്രം വിളിക്കുന്നത്. അവ ഇന്ദ്രിയ അനുഭവമല്ലാത്ത ആന്തരിക അനുഭവങ്ങളാണ്. ഭ്രമാനുഭവത്തിന്റെ രാസവസ്തുക്കൾ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടും വിഭ്രമ മതിഭ്രമ അനുഭവത്തിന്റെ രാസവസ്തുക്കൾ മനസ്സിന്റെ ഭാവനകളും ചിന്തകളും സംശയങ്ങളും ഭയവും കൊണ്ടുമാണ് ഉണ്ടാകുന്നത്. അതായത് ഭ്രമാനുഭവത്തിന്റെ രാസവസ്തുക്കൾ ഭൗതിക വസ്തുക്കളെയും വിഭ്രമ മതിഭ്രമാനുഭവത്തിന്റെ രാസവസ്തുക്കൾ മനസ്സിനെയും സൃഷ്ടിക്കുന്നു. ഭ്രമാനുഭവത്തിന്റെ രാസവസ്തുക്കൾ പോസിറ്റീവും ഭൗതികവുമായതിനാൽ ദേഹവും ജീവനും പ്രപഞ്ചവും എല്ലാം കൂടുതൽ യാഥാർത്ഥ്യവും സ്ഥലകാലങ്ങളിൽ ഉണ്ടായി നിലനിന്ന് മറയുന്നുവെന്ന് അനുഭവപ്പെടുന്നവയുമാണ്. വിഭ്രമ മതിഭ്രമാനുഭവത്തിന്റെ രാസവസ്തുക്കൾ ആന്തരികവും വെർച്വലുമായതിനാൽ അവ നെഗറ്റീവ് മാറ്ററിനെ പോലെ നിലനിൽക്കുന്നുവെന്ന് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിലും അനുഭവിക്കുന്നു എന്ന കാരണത്താൽ അതിന്റെ നിലനിൽപ്പ് അനുമാനിക്കാനും കഴിയും. വിഭ്രമ മതിഭ്രമ വികാരാനുഭവങ്ങൾ കൊണ്ടുണ്ടായ മനസ്സ് അഥവാ വ്യക്തിബോധം അഥവാ ആത്മാവ് യാഥാർത്ഥ്യമാണെന്നത് വെറും തോന്നൽ മാത്രമാണ്. അതായത് വ്യക്തിത്വം വെർച്വൽ ഹോർമോണുകളുടെ ഒരാവരണമാണെന്ന് കാണാം. ഈ ആവരണമാണ് അഖണ്ഡ നിശ്ചല നിസ്സംഗബോധത്തെ മറച്ചുപിടിക്കുന്നത്. ഏത് വിഭ്രമ മതിഭ്രമ വികാരാനുഭവത്തിന്റെയും സ്രോതസ്സിൽ ചെന്നാൽ ഈ വികാരങ്ങൾ ജീവിതത്തിന് ആവശ്യമില്ലാത്തവയെന്ന് കണ്ടെത്താനും മനസ്സെന്ന ആവരണത്തെ നശിപ്പിക്കുവാനും കഴിയും. പ്രതികാരം അനുഭവപ്പെട്ടാൽ ആ പ്രതികാരത്തിന്റെ സ്രോതസ്സിൽ ചെന്നാൽ പ്രതികാരത്തിന് കാരണം തന്റെ തന്നെ സ്വാർത്ഥതയാണെന്ന് കണ്ടെത്തും. അതോടെ പ്രതികാരം അപ്രത്യക്ഷമാകും. ഇനി ആരോടെങ്കിലും സ്നേഹമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അതിന്റെ സ്രോതസ്സിൽ തന്റെ തന്നെ സ്വാർത്ഥതയുടെ തന്ത്രങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതായി കണ്ടെത്തും. സ്വന്തം മക്കളെ പോലെ മറ്റു മക്കളെ സ്നേഹിക്കാൻ കഴിയാത്ത അമ്മയുടെ സ്നേഹമാണ് അറിയപ്പെട്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും സ്വാർത്ഥമായ സ്നേഹം. ഇതൊരു സത്യമാണെങ്കിലും ആരെങ്കിലും ഇത് അംഗീകരിക്കുമോ? അങ്ങനെ പ്രതികാരത്തിന്റെയും സ്നേഹത്തിന്റെയും സ്രോതസ് അംഗീകരിക്കാൻ കഴിഞ്ഞാൽ വിഭ്രമ വികാരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ദർശനത്തിൽ സത്യമായി അനുഭവിക്കുന്നതിനെ സ്പർശിച്ചു നോക്കിയാൽ അത് ഇല്ലാത്തതാണെന്ന് കണ്ടെത്താൻ കഴിയും. ഇനി സ്വന്തം ശരീരത്തിൽ ഒരു ദൈവീക അനുഭവം ഉണ്ടായാൽ അത് എന്നും നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. എന്നും നിലനിൽക്കുന്നുവെങ്കിൽ അത് ദൈവീകം തന്നെ. ഇടയ്ക്ക് വെച്ച് അത് ഇല്ലാതായാൽ തീർച്ചയായും അത് ഒരു മതിഭ്രമ അനുഭവമായിരിക്കും. മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കും അസാധാരണമായ ധൈര്യവും ആത്മാർത്ഥതയും വേണം. മരണത്തെ പോലും അവഗണിക്കുന്ന ചങ്കൂറ്റവും സാഹസവും ഉണ്ടാകണം. അതില്ലാത്തത് കൊണ്ടാണ് നിന്റെ ബോധം ജനന മരണ ഭ്രമങ്ങൾ സത്യമെന്ന് ധരിച്ച് ഒരു വ്യക്തിബോധമായി അധപ്പതിച്ച് സത്യം അന്വേഷിച്ച് അലഞ്ഞു തിരിയുന്നത്. ചോദ്യം 13. ശിഷ്യൻ: ഞാൻ ഒരു അവധൂതനാണ്. സ്വാഭാവികമായി വന്നു ചേരുന്നതിൽ ജീവിക്കുന്ന ബ്രഹ്മചാരിയാണ്. കടങ്ങളും കടപ്പാടുകളും ബന്ധങ്ങളും അന്ധവിശ്വാസങ്ങളും ആരാധന സാധന ദോഷങ്ങളൊന്നും ഇല്ലാത്തവനുമാണ്. മരണത്തെ ഭയപ്പെടുന്നില്ല. അതിനാൽ വിഭ്രമ മതിഭ്രമ വികാരാനുഭവങ്ങളുടെ ആവരണം എന്നിൽ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ അദ്വൈതാനുഭവം എന്ന ഭ്രമാനുഭവം എനിക്കുണ്ടാകേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത്? മാസ്റ്റർ: നിന്റെ ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരവുമുണ്ട്. വിഭ്രമ മതിഭ്രമ വികാരാനുഭവങ്ങൾ ഇല്ല എന്ന് സങ്കല്പിച്ചതുകൊണ്ടോ യുക്തി കൊണ്ട് സ്വയം ബോധ്യപ്പെട്ടതുകൊണ്ടോ അതിനാവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ടോ മനസ്സ് അഥവാ വ്യക്തിബോധം എന്ന ആവരണം ഇല്ലാതാവുകയില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് തലമുറകളിലൂടെ വാസന ആരാധന സാധനാദോഷങ്ങളുടെ വികാരങ്ങളെ റിയൽ വെർച്വൽ ജീനുകളായി ദേഹകോശങ്ങളിലും മനസ്സിലും പ്രോഗ്രാം ചെയ്ത് വച്ചിരിക്കുകയാണ്. അവയെ ഉണർത്തുന്ന ചിന്തകളും സാഹചര്യങ്ങളും സങ്കല്പങ്ങളും ഇല്ലാതാക്കിയാൽ അവ അവിടെ ഉറങ്ങിക്കിടക്കുമെന്നേയുള്ളൂ, ഇല്ലാതാവുകയില്ല. അതുകൊണ്ടാണ് അവയൊന്നും നിനക്കില്ല എന്ന് തോന്നുന്നത്. സാഹചര്യം വന്നാൽ അവയെല്ലാം ചാടി എഴുന്നേൽക്കുകയും താൻ യഥാർത്ഥ ബോധമല്ല വ്യക്തിബോധമാണെന്ന് അനുഭവിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യും. ലോകജനതയുടെ മൂന്നിലൊരു ഭാഗം സന്യാസിനി സന്യാസികളും സത്യാന്വേഷികളുമാണ്. അവരെല്ലാം മനസ്സ് അനുഭവപ്പെടുത്തുന്ന ഇത്തരം മൂഢസ്വർഗത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ബോധം മനസ്സായി മാറി ബോധത്തെ തന്നെ ആവരണമായി മൂടിയെങ്കിൽ ആ മൂടിക്ക് ദൈവത്തോളം ബുദ്ധിയും ശക്തിയും ഉണ്ടാകുമെന്നോർക്കണം. ഉപാധികളൊന്നും ഇല്ലാത്ത ഒരു സത്യാന്വേഷണത്തിനല്ല നീ ഇറങ്ങിയിരിക്കുന്നത്. സത്യാന്വേഷണത്തിലൂടെ എന്തോ ലഭിക്കുമെന്നാണ് നീ ഇപ്പോഴും ധരിച്ചിരിക്കുന്നത്. ആ ധാരണ ചോദ്യത്തിൽ വ്യക്തമാണ്. വികാരങ്ങളിലൂടെയുള്ള സുഖവും സന്തോഷവും മാത്രമേ മനസ്സ് നേട്ടമായി കണക്കാക്കുകയുള്ളൂ. ഉപാധികൾക്കതീതമായി സത്യം അന്വേഷിച്ചാൽ മാത്രമേ മനസ്സ് എന്ന ആവരണം ഇല്ലാതാകുകയുള്ളൂ. ഉപാധികളില്ലാതെ ചിന്തിക്കുവാനും കർമ്മം ചെയ്യുവാനും മറ്റുള്ളവരുമായി ഇടപഴകാനും കഴിയുമെന്ന് സ്വാഭാവികമായി വന്നു ചേരുന്ന സാഹചര്യങ്ങൾ കൊണ്ട് സ്വന്തം മനസ്സിനെ അനുഭവപ്പെടുത്തണം. സാഹചര്യങ്ങളും അവസരങ്ങളും ഇല്ലെങ്കിൽ മനസ്സ് ഉപാധികൾക്കതീതമാണെന്നും നിസ്സംഗമാണെന്നും അനുഭവപ്പെടുത്തും. അത്തരം സാഹചര്യങ്ങളെയും അവസരങ്ങളെയും ബുദ്ധിപൂർവം മരണം വരെ നിലനിർത്താനും മനസ്സിന് കഴിയും. മനസ്സ് എന്ന ആവരണത്തെ നശിപ്പിക്കുക എളുപ്പമല്ല. ഓരോ ദേഹവും ജീർണിച്ച് നശിക്കുമ്പോൾ അത് വീണ്ടും അടുത്ത ദേഹത്തിൽ ഭ്രമിച്ചുണരും. അഥവാ അടുത്ത ദേഹത്തിൽ താൻ മറ്റൊരു വ്യക്തിയാണെന്ന അനുഭവമായി പ്രത്യക്ഷപ്പെടും. ജനക മഹാരാജാവിന്റെ ആത്മാർത്ഥതയും ഭരത മഹാരാജാവിന്റെ അറിവും സിദ്ധാർത്ഥ രാജകുമാരന്റെ സാഹസികമായ അന്വേഷണ ബുദ്ധിയും ഉണ്ടെങ്കിലേ വികാരങ്ങളാകുന്ന മനസ്സെന്ന ആവരണത്തെ നീക്കി താൻ സ്വയം ദൈവമാണെന്നും അഖണ്ഡ നിശ്ചല നിസ്സംഗബോധമാണെന്നും ദേഹവും ജീവനും പ്രപഞ്ചവും തന്റെ തന്നെ സങ്കല്പത്തിൽ നിന്നുണ്ടായ ഭ്രമസൃഷ്ടികളാണെന്നും അനുഭവപ്പെടുകയുള്ളൂ. ആത്മാന്വേഷണം ഒരു ഫലവും ഇല്ലാത്ത അന്വേഷണമാണെന്ന് അറിയണം. അത് മനസ്സിനെ ഇല്ലാതാക്കലാണ്. താഴ്ന്ന ബോധതലത്തിൽ നിന്ന് ഉയർന്ന ബോധതലത്തിലേക്കുള്ള ഉണർവാണ് അത്. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവൻ ജാഗ്രത് നേടിയെന്നും സ്വപ്നത്തിൽ നിന്നും രക്ഷപ്പെട്ടുവെന്നും പറയില്ല. അതിനാൽ ജന്മങ്ങൾ നീട്ടിക്കൊണ്ടുപോകാനും വർദ്ധിപ്പിക്കുവാനും ആത്മാന്വേഷണത്തെ മനസ്സ് തന്റെ ജാഗ്രത്തിനെ നിലനിർത്താനുള്ള സൂത്രമായി ഉപയോഗിക്കുന്നു. അതാണ് ഇന്നത്തെ ആത്മീയതയായി പരിണമിച്ചത്. ചോദ്യം 14. ശിഷ്യൻ: അദ്വൈതാനുഭവത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന സൃഷ്ടിയുടെ സങ്കല്പം എന്താണ്? മാസ്റ്റർ: ഓരോ വ്യക്തിയിലും തിരിച്ചറിവായും ശ്രദ്ധയായും ഓർമ്മയായും അനുഭവമായും നിൽക്കുന്ന ബോധത്തെ ദൈവമായി സങ്കല്പിക്കുക. പ്രപഞ്ചവും ജീവജാലങ്ങളും സ്വന്തം ദേഹം പോലും ഈ ബോധത്തിലെ വെറും ഭ്രമങ്ങളാണെന്ന് അവയുടെ നശ്വരതയെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുക. ബോധം തിരിച്ചറിവായി ജാഗ്രത്തിൽ നിന്ന് ഉണർന്നാൽ മാത്രമേ ഇവയെല്ലാം യാഥാർത്ഥ്യമായി അനുഭവപ്പെടുകയുള്ളൂ. ബോധം ഉറങ്ങുകയോ ഇല്ലാതാകുകയോ ചെയ്താൽ പ്രപഞ്ചാനുഭവം നഷ്ടപ്പെടുന്നത് ഇത് ബ്രഹ്മാനുഭവമാണെന്നതിന്റെ തെളിവായി കണക്കാക്കുക. അങ്ങനെ സ്വന്തം ബോധമണ്ഡലത്തിൽ ഭ്രമ വിഭ്രമ മതിഭ്രമ വികാരങ്ങൾ ഉണ്ടാക്കുന്ന അനുഭവത്തെയാണ് സൃഷ്ടി സ്ഥിതി സംഹാരമെന്ന് തോന്നുന്നത്. ഒരേ ഒരു ബോധം അഥവാ അഖണ്ഡ നിശ്ചല നിസ്സംഗ ബോധം തന്റെ ബോധമണ്ഡലത്തിൽ ആരോപിക്കുന്ന സങ്കല്പങ്ങൾ നശ്വരമായ വസ്തുക്കൾ കൊണ്ടുള്ള ഒരു പ്രപഞ്ചത്തെയാണ് സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ജാഗ്രത് എന്ന ഉണർവ് ഒരു ഭ്രമമായി കണക്കാക്കാൻ കഴിയും. ഇതിൽ സങ്കല്പിക്കുന്ന ബോധം സത്യവും സൃഷ്ടി ഭ്രമവുമായാൽ ഈ ഭ്രമത്തിൽ നിന്നുണരാൻ വികാരാനുഭവങ്ങളെ ഇല്ല എന്ന് അനുഭവിച്ചാൽ മാത്രം മതിയാകും. അങ്ങനെ അനുഭവിക്കുമ്പോഴാണ് ഭ്രമാനുഭവം അഥവാ അദ്വൈതാനുഭവം അഥവാ തുരീയാനുഭവം അഥവാ ബോധവും ദേഹവും രണ്ടെന്ന അനുഭവം ഉണ്ടാകുന്നത്. ചോദ്യം 15. ശിഷ്യൻ. ബോധം പോകുന്നയാൾക്ക് പ്രപഞ്ചാനുഭവം വേദനകളും ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് പ്രപഞ്ചാനുഭവം വേദനകളും ഉണ്ടാകുമല്ലോ. അപ്പോൾ പ്രപഞ്ചാനുഭവം സങ്കല്പമാണെന്നും ഭ്രമമാണെന്നും എങ്ങനെ കരുതാൻ കഴിയും? മാസ്റ്റർ: ബ്രഹ്മാനുഭവം എന്ന വാക്കിന്റെ അർത്ഥം ഇല്ലാത്തത് ഉണ്ട് എന്നല്ല, മറിച്ച് ഉള്ളത് നാശത്തിന് വിധേയമാകുന്നു എന്നാണ്. അതായത് ഉണ്ടായി നിലനിന്നു മറയുന്നു അഥവാ നശ്വരം എന്നർത്ഥം. ഇങ്ങനെ ഉണ്ടായി നിലനിന്നു മറയുന്ന പ്രപഞ്ചത്തെയും ജീവനെയും നശ്വരമെന്ന് അനുഭവിക്കാതെ വിഭ്രമ മതിഭ്രമ വികാരാനുഭവങ്ങൾ കൊണ്ട് യാഥാർത്ഥ്യമാണെന്ന് ആന്തരികമായും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് ബാഹ്യമായും അനുഭവിക്കുന്നത് കൊണ്ടാണ് മേൽപ്പറഞ്ഞ ചോദ്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ബോധം ദൈവമെന്ന അനുഭവമല്ലാതാകുകയും ആ ബോധം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാണിച്ചു തരുന്ന പ്രപഞ്ചവും ജീവനും സത്യമെന്ന് അനുഭവപ്പെടുകയും ചെയ്യുന്നത്. അതാണ് നിന്റെ അദ്വൈതാനുഭവത്തിന്റെ തടസ്സം. നശ്വരമായതിനെ നീ അനുഭവിച്ചാലും മറ്റുള്ളവർ അനുഭവിച്ചാലും അത് നശ്വരമല്ലാതാകുകയില്ല. അനുഭവിക്കുന്നു എന്ന ഒരേ ഒരു കാരണത്താൽ നശ്വരം യാഥാർത്ഥ്യമാകുകയില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ സ്വപ്നാനുഭവങ്ങളും യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കേണ്ടി വരുമായിരുന്നു. ജാഗ്രത്തിലും സ്വപ്നത്തിലും അനുഭവങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇവ രണ്ടും അനുഭവിക്കുന്ന സമയം അവ യാഥാർത്ഥ്യമാണ് എന്ന് തോന്നുന്നത്. ബാഹ്യ പ്രപഞ്ചവും ജീവനും ഊർജവും എല്ലാം നിന്റെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് അകത്തു മാത്രമുള്ള അനുഭവങ്ങളാണ്. അവ ഇല്ലെങ്കിലോ അഥവാ ബോധം തിരിച്ചറിവായി അവയോട് ബന്ധപ്പെട്ടില്ലെങ്കിലോ അനുഭവം ഉണ്ടാകുകയില്ല. സൂക്ഷ്മലോകത്ത് കാണുന്നവനെയും കാഴ്ച വസ്തുവിനെയും തമ്മിൽ വേർതിരിക്കാൻ കഴിയില്ല. അവിടെ വസ്തുക്കൾക്ക് രൂപമില്ല, ഊർജ വ്യതിയാനങ്ങളെയുള്ളൂ. നിരീക്ഷകന്റെ സാന്നിധ്യം പ്രതിഭാസങ്ങളെ സ്വാധീനിക്കുമെന്ന് ക്വാണ്ടം ബലതന്ത്രം കണ്ടെത്തിയിരിക്കുന്നു. ഈ വ്യതിയാനങ്ങളെ സംഭവങ്ങളെന്നാണ് ആധുനിക ഭൗതിക ശാസ്ത്രം വിളിക്കുന്നത്. സൂക്ഷ്മത ഉള്ളവനെ സൂക്ഷ്മലോകത്തിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. സൂക്ഷ്മലോകം സ്ഥൂലലോകത്തിന്റെ അടിസ്ഥാനമാണ്. സൂക്ഷ്മലോകത്തിൽ ഇല്ലാത്ത രൂപങ്ങൾ സ്ഥൂലലോകത്ത് എങ്ങനെ ഉണ്ടായി എന്ന് ഭൗതികശാസ്ത്രത്തിന് കണ്ടെത്താൻ എളുപ്പമല്ല. ബ്രഹ്മ വിഭ്രമ മതിഭ്രമ വികാരങ്ങൾ കൊണ്ടുണ്ടായ സ്വാർത്ഥതയുടെ സങ്കല്പങ്ങളാണ് രൂപം ഇല്ലാത്തവയ്ക്ക് രൂപം കൊടുത്ത് സ്വന്തം ദേഹം ഉൾപ്പെടുന്ന സ്ഥൂലലോകം ഉണ്ടാക്കിയത് എന്നാണ് ബോധശാസ്ത്രം പറയുന്നത്. സ്വാർത്ഥത കൊണ്ടാണ് രൂപഭാവ മൂല്യ വ്യത്യാസമുള്ള പദാർത്ഥങ്ങളും ജീവനും ഭ്രമം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ ഇവ ഭ്രമമാണെന്നും സ്വപ്നമാണെന്നും തോന്നാത്തതിന് കാരണം അവ അനുഭവങ്ങൾ ആയതുകൊണ്ടാണ്. മറ്റൊരാളുടെ ഭ്രമ വിഭ്രമ മതിഭ്രമ അനുഭവങ്ങൾ ഒരു കാരണവശാലും അതേപടി നിനക്ക് അനുഭവിക്കാൻ കഴിയാത്തിടത്തോളം അവയെല്ലാം നിന്റെ അറിവ് മാത്രമാണ്. അതായത് നീ നിലനിൽക്കുന്നു എന്നത് മാത്രമാണ് സത്യം. സ്വന്തം ദേഹം അടക്കം മറ്റുള്ളവയെല്ലാം നിന്റെ ഭ്രമം മാത്രമാണ്. ബോധം വികാരങ്ങളിൽ ഭ്രമിക്കുമ്പോഴെല്ലാം അവിടെ അനുഭവങ്ങൾ ഉണ്ടെന്ന് തോന്നും. അനുഭവങ്ങളെല്ലാം യാഥാർത്ഥ്യമായി അനുഭവപ്പെടും. പ്രപഞ്ചാനുഭവം ഇല്ലാത്തതാണെന്ന് കരുതാനല്ല പറയുന്നത്. ബ്രഹ്മ വിഭ്രമ മതിഭ്രമ വികാരാനുഭവങ്ങളെ ഇല്ലാതാക്കി പ്രപഞ്ചവും ജീവനും എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് നോക്കാനാണ് ബോധശാസ്ത്രം ആവശ്യപ്പെടുന്നത്. ഒരു വസ്തു എങ്ങനെ നിലനിൽക്കുന്നു എന്നതല്ല അതിനെ യാഥാർത്ഥ്യമാക്കുന്നത്, മറിച്ച് നിലനിൽക്കുന്ന രീതിയിൽ അത് അനുഭവപ്പെടുന്നുണ്ടോ എന്നതാണ് യാഥാർത്ഥ്യാനുഭവത്തിന്റെ മാനദണ്ഡം. സ്വർണത്തിന്റെയും കരിക്കട്ടയുടെയും അടിസ്ഥാന കണികകൾ ഒന്നു തന്നെയാണ്. എന്നാൽ സ്വർണത്തെ അനുഭവിക്കുന്നത് പോലെ കരിക്കട്ടയെ അനുഭവിക്കാൻ ആർക്കും കഴിയുകയില്ല. സ്വർണവും കരിക്കട്ടയും രണ്ടാണെന്ന് അനുഭവിക്കുന്നവന്റെ അനുഭവത്തെയാണ് ഭ്രമ വിഭ്രമ മതിഭ്രമ വികാരാനുഭവം എന്ന് വിളിക്കുന്നത്. അവ രണ്ടും ഒന്നായി അനുഭവിക്കുന്നതിനെയാണ് യാഥാർത്ഥ്യാനുഭവം അഥവാ ഭ്രമാനുഭവം അഥവാ അദ്വൈതാനുഭവം എന്ന് വിളിക്കുന്നത്. സ്വർണം സ്വീകരിക്കുകയും കരിക്കട്ട നിഷേധിക്കുകയും ചെയ്യുമ്പോൾ ഭ്രമം വിഭ്രമ വികാരമായി മാറുന്നു. ഇനി കരിക്കട്ട സ്വീകരിച്ച് സ്വർണം നിരാകരിച്ചാൽ എളിമയെന്ന വിഭ്രമ വികാരം ഉണ്ടാകുന്നു. അദ്വൈത അനുഭവമുള്ളവൻ അഥവാ ഭ്രമവികാരം ഇല്ലാത്തവൻ രണ്ടിനെയും ഒരുപോലെ തള്ളിക്കളയുന്നു. സ്വയം ദൈവമെന്ന് അനുഭവിക്കുന്നവന് മാത്രമേ സ്വർണവും കരിക്കട്ടയും ഒന്നാണെന്ന് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവന് ശാസ്ത്രീയത കൊണ്ട് അവ ഒന്നാണെന്ന് അറിയുവാനേ കഴിയുകയുള്ളൂ. സ്വർണത്തിന്റെയും കരിക്കട്ടയുടെയും അടിസ്ഥാന കണികകൾ ഒന്നാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ പോലും സ്വർണത്തിന് പകരം കരിക്കട്ട സ്വീകരിക്കുകയില്ല. കാരണം അടിസ്ഥാന കണികകൾ ഒന്നായിരുന്നിട്ടും അവയിൽ നിന്ന് രണ്ടു തരം വസ്തുക്കൾ എങ്ങനെ എന്തുകൊണ്ട് ഉണ്ടായി എന്ന് ശാസ്ത്രജ്ഞർക്ക് പോലും അറിയില്ല. ബോധം അവബോധം ആയപ്പോൾ ഉണ്ടായ സ്വാർത്ഥതയാണ് രൂപ ഭാവ മൂല്യ വ്യത്യാസത്തെ സൃഷ്ടിച്ചത്. ഈ വ്യത്യാസങ്ങൾ വ്യത്യസ്ത അനുഭവങ്ങളെ സൃഷ്ടിച്ച് എല്ലാവരെയും ഭ്രമിപ്പിക്കുന്നു. ഭ്രമവികാരത്തിൽ നിന്നും വികാരം പോയാൽ രൂപ ഭാവ മൂല്യ വ്യത്യാസങ്ങൾ പോകും. വ്യത്യാസം പോയാൽ താൻ മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് അനുഭവിക്കും. താൻ മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് അറിയുന്നവനെ സ്വയം സ്വാർത്ഥനാണെന്ന് അറിയുവാനും സ്വാർത്ഥതയെ ഉപേക്ഷിക്കാനും കഴിയുകയുള്ളൂ. സ്വയം സ്വാർത്ഥനാണ് എന്ന് അറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കുക. അതാണ് മോക്ഷമാർഗം. എന്റെ 5 ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ മറ്റൊരാളുടെ ജ്ഞാനേന്ദ്രിയത്തിലൂടെ ഞാൻ ഈ പ്രപഞ്ചത്തെയും അതിലെ സൃഷ്ടികളെയും അനുഭവിച്ചിട്ടില്ല. അതിനാൽ അനുഭവിക്കുന്നു എന്ന സത്യത്തെ ആധാരമാക്കി എന്റെ ബോധത്തിലൂടെയല്ലാതെ സൃഷ്ടിയെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രപഞ്ചാനുഭവവുമായി എന്റെ പ്രപഞ്ചാനുഭവത്തിന് യാതൊരുവിധ ബന്ധവുമില്ല. മറ്റുള്ളവരും പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു എന്നത് എന്റെ അറിവ് മാത്രമാണ്, അനുഭവമല്ല.